and for the work I do, I'll pass almost every penny on to you. When I come home,
when I come home,
oh, I know I'm gonna be the man who comes back home to you. And if I broke, well, I know I'm gonna be the man who's growing older than you.
സുപ്രഭാത്. ഇന്ന് സെപ്റ്റംബർ 10. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് നിരന്തരം ഓട്ടമാണല്ലോ. ആ ഓട്ടത്തിനിടയിൽ നമ്മൾ പരിചയസമ്പന്നരാകുന്നതും അതിൻ്റെ ഫലം ആസ്വദിക്കുന്നതിനെയും കുറിച്ച് ചെറിയൊരു പലഹാരം ദാ വിളമ്പുന്നു. ജീവിതത്തിൽ പലപ്പോഴും ഉപകാരമായി വന്നിട്ടുള്ള പണ്ട് കിട്ടിയ ഒരു ഉപദേശത്തിൻ്റെ കഥ വെച്ച് തുടങ്ങാം. ആദ്യം പശ്ചാത്തലം. തൃശൂർ പട്ടണത്തിൻ്റെ വടക്ക് കിഴക്കായി വരും വിയൂർ സെൻട്രൽ ജയിൽ. ഉയരത്തിൽ കെട്ടിയ കമ്പി മുൾവേലിക്കുള്ളിൽ അവരുടെ തന്നെ വക നെൽപ്പാടത്ത് കാച്ചട്ടയും പാട്ടീസും ധരിച്ച പോലീസുകാരുടെ മേൽനോട്ടത്തിൽ അവിടുത്തെ അന്തേവാസികൾ, ഘാതകർ മുതൽ പോക്കറ്റടിക്കാർ വരെ, കൃഷിപ്പണി ചെയ്യുന്നത് പതിവുള്ള കാഴ്ചയാണ്. ആ കാഴ്ച ഏറ്റവും ആസ്വദിക്കാനുള്ള സൗകര്യത്തിലാണ് സർക്കാർ വക എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹോസ്റ്റൽ കെട്ടിടം 3 നിലപ്പൊക്കത്തിൽ ഞെളിഞ്ഞു നിൽക്കുന്നത്. മുഗൾ നിലകളിലെ നടുഭാഗത്തായി ഹോസ്റ്റൽ കുട്ടികൾക്ക് ചാരിയിരുന്ന് ചപ്പടാച്ചി പറയാൻ മിനുസമുള്ള അരപ്ലേസുകളുണ്ട്. സാധാരണയുള്ള ക്രീഡകൾ, കള്ള്, കനാല്, സിനിമ, ഇവയ്ക്ക് വേണ്ടുന്ന പണം തീരുമ്പോൾ ഹോസ്റ്റൽ വാസികൾ ജയിൽവാസികളുടെ സഹായം തേടും നേരം പോകാൻ. എടാ എടാ, തൂമ്പ നല്ലപോലെ താത്തി കുത്തടാ, കള്ളപ്പല്ലിയാടി മോനെ, അതെ കക്കുമ്പോ ഓർക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇതോ കോൺസ്റ്റബിൾ 420, താൻ എന്നെ നോക്കി നിൽക്കുവാടു, ഉഴപ്പി നിൽക്കുന്ന ആ മീശക്കാരനിട്ട്, അവനല്ലടു തൻ്റെ വലത്തുവശം നിൽക്കുന്ന കിങ്കരൻ, അവനിട്ട് ലാത്തി വെച്ചൊരു പൂശങ്ങ് പൂശടോ, എന്തിങ്ങനെയുള്ള അസ്ത്രങ്ങൾ ഹോസ്റ്റലിൽ നിന്നും എയ്തു വിടുമ്പോൾ പാടത്ത് കള്ളനും പോലീസും ഒന്നിക്കും. അവരുടെ പദവിനിയോഗങ്ങളും ശ്രുതിയും ഒരമ്പന് പത്ത് വെച്ചുള്ള മറുപടി പോലെയാണ്. ഒടുവിൽ തൊണ്ടയിലെ ശബ്ദം വരളുമ്പോൾ മുണ്ടുധാരികൾക്ക് മാത്രം കാട്ടാവുന്ന അവഹേളത്തിലാണ് പതിവായി ഈ വിനോദവൃത്തി പര്യവസാനിക്കുന്നത്. ഉയർത്തിക്കാട്ടൽ. കോളേജിൽ വിദ്യയും ഹോസ്റ്റലിൽ അഭ്യാസവും പഠിച്ചാണല്ലോ മിക്കവാറും വിദ്യാർത്ഥികൾ ജീവിതത്തിൻ്റെ ഗോതയിലേക്ക് ഇറങ്ങുന്നത്, ഉദ്യോഗം തേടി. അങ്ങനെയാണ് എൻ്റെ പല മുൻഗാമികളെപ്പോലെ ഞാനും FACTയുടെ അമോണിയ വാതക നിർമ്മാണശാലയിൽ തട്ടിമുട്ടി പാസ്സായ എഞ്ചിനീയറിംഗ് ജ്ഞാനം ഇറക്കാനായി വെമ്പലോട് ജോലിക്ക് പ്രവേശിക്കുന്നത്. കേരളം നീളെ ഉപയോഗിച്ച് വന്നിരുന്ന ഫാക്ടംഫോസ് വളം ഉണ്ടാക്കാൻ ആദ്യം ഹൈഡ്രജനും നൈട്രജനും കൊന്നത്തെങ്ങിൻ്റെ ഉയരത്തിലുള്ള റിയാക്ടറുകളിൽ കൂട്ടിക്കുഴയ്ക്കും. സദ്യയുടെ ഒടുവിൽ പഴവും പാനിയും തിരുമുന്ന പോലെ. പിന്നെ ഉടുക്കത്തെ താവവും സമ്മർദ്ദവും കൊടുത്ത് രാക്ഷസന്മാരായ ചൂളകളും പല വർണ്ണത്തിലുള്ള പൈപ്പുകളിലും വാൽവുകളിലും കംപ്രസറിലുമൊക്കെ കയറി ഇറങ്ങി ഒടുവിൽ യൂറിയ 20-20, 17-17-17 എന്നിങ്ങനെ പലതരം രാസവളങ്ങളായി ചാക്കിലാക്കും. ആനയിടയും പോലെ ചിലപ്പോഴൊക്കെ പ്ലാന്റിലെ മേൽപ്പറഞ്ഞ അജാനുബാഹുക്കൾക്ക് ചിത്തഭ്രമം വന്നുകൂടും. പിന്നെ പലതരം അമറലുകളും അലാറുമകളും നീരാവി വിക്ഷേപണം, ബാഷ്പധാര എന്നിങ്ങനെ ചെവിതല കേൾക്കാൻ പറ്റാത്ത ഭയാനകരമായ അവസ്ഥയാണ്. പരിചയസമ്പന്നരായ പാപ്പാൻമാരെ പോലെ കൺട്രോൾ റൂമിലിരിക്കുന്ന വമ്പന്മാർ അവിടെയും ഇവിടെയും ചില ബട്ടണുകൾ ഞെക്കിയും പുറത്തു പോയി ചില വാൽവുകൾ അടച്ചും തുറന്നും പ്ലാന്റിനെ തളയ്ക്കുന്നത് കാണുമ്പോൾ ആർക്കും ഈ കൂട്ടരോട് ബഹുമാനവും അസൂയയും തോന്നിപ്പോകും. കോളേജിൽ നിന്ന് ഇറങ്ങി ചൂടാറാത്ത എനിക്ക് അവരെപ്പോലെ ആകണമെന്നായി. അതിനായി പ്ലാന്റ് ഇടറുന്ന സമയത്തൊക്കെ ഇവർ എവിടെയൊക്കെയാണ് ഞെക്കുന്നത്, വലിക്കുന്നത്, തിരിക്കുന്നത് എന്നറിയാൻ അവരുടെ പിന്നാലെ ചെന്ന് ഞാൻ ഒളിഞ്ഞു നോക്കൽ പദ്ധതി തുടങ്ങി. കമ്പനി ക്യാൻറ്റീനിൽ നീട്ടിയടിച്ച സാമ്പാറും കൂട്ടിയുള്ള ഉച്ചയൂണ് വെട്ടുന്നൊരു അവസരത്തിൽ ഞാൻ പ്ലാന്റിൻ്റെ ഓടിക്കൽ പഠിക്കാൻ അല്പം ഏകലവ്യൻ പണി തുടങ്ങിയിട്ടുണ്ടെന്ന് ബോയിലർ പ്ലാന്റ് സൂപ്പർവൈസറായ കോവൂരിനോട് പറഞ്ഞു. എൻ്റെ 4 വർഷം സീനിയറും ഞങ്ങളെയൊക്കെ നന്നായി റാഗിങ് ചെയ്ത് തൻ്റെ ജൂനിയർ കടാങ്ങളുടെ ഗുണകാംക്ഷിയും ഒക്കെ ആയിരുന്ന മാരാമൻകാരൻ ഡാനിയൽ കോവൂരിൽ നിന്ന് അന്ന് കിട്ടിയ ഉപദേശമാണ് ജീവിതം ഉടനീളം പലതരം ജോലികൾക്ക് പ്രവേശിച്ചപ്പോൾ ഉപകാരപ്രദമായി വന്നിട്ടുള്ളത്. എൻ്റെ അനിയ, നീ കണ്ട വാൽവയിലൊക്കെ കയറിപ്പിടിച്ച് പരാക്രമമൊന്നും കാണിച്ചേക്കരുത്. അതൊക്കെ അറിയാവുന്നവർ ചെയ്തോളും. പരിശീലനത്തിനായി വന്ന നീ വായും പൊളിച്ച് അവർ ചെയ്യുന്നത് നോക്കി നിൽക്കുകയല്ല വേണ്ടത്. നീ ഓടണം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. മാഷേ, തെളിച്ചു പറ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടാ മോനെ, ഫാക്ടറി അങ്ങനെ വിസ്തീർണമായി കിടക്കുകയല്ലേ? നാഫ്ത ടാങ്ക് ഫാർമിൽ പോയി അതിൻ്റെ മേളിൽ വലിഞ്ഞു കയറി ചുറ്റുപാടുമൊക്കെ ഒന്ന് ഗൗരവമായി നോക്കുക. അവിടുന്ന് നേരെ റിഫോർമറിലേക്ക് പിടിപ്പിക്കണം. അതിൻ്റെ ബേർണറുകളുടെ ഇടയിലൂടെ ഒരോട്ട പ്രദക്ഷിണം. അങ്ങനെ പ്ലാന്റിൻ്റെ നാനാഭാഗത്തൂടെ ആർക്കും കാണാവുന്ന രീതിയിൽ തിരക്കെട്ട് ഓടിക്കൊണ്ടിരിക്കണം. എന്നിട്ട് പ്ലാന്റ് പഴയപടി ശാന്തമായി ഓടിത്തുടങ്ങുമ്പോൾ നീ അണച്ച് കെതച്ച് കൺട്രോൾ റൂമിൽ എത്തിച്ചേരണം. അങ്ങനെ എങ്കും തൊടാതെ കുറേ നാളുകൾ ഓടിയപ്പോൾ ആ ഓട്ടത്തിൽ ഒരുതരം ആത്മാർത്ഥത കണ്ടിട്ടാവണം സഹപ്രവർത്തകർ കരുണയോടെ എന്നെ വീക്ഷിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ പ്ലാന്റ് പ്രവർത്തനത്തിൻ്റെ ഓരോ ഗുട്ടൻസും പതുക്കെ പറഞ്ഞു തരാനുള്ള സന്മനസ്സും അവർ കാട്ടിത്തുടങ്ങി. ഓട്ടം എപ്പോഴും താൽക്കാലികമോ വ്യർത്ഥമോ ആകണമെന്നില്ല. ശുക്രൻ സ്വാമിക്കും വ്യാഴം മാസ്റ്റർക്കും നല്ല പ്രൊമോഷനും ശനി സാറിന് നീണ്ട സസ്പെൻഷനും കിട്ടിയിരിക്കുന്ന സമയമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വഴിയെ തടയാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇടവഴികളിലൂടെ ഓടി ഗവേഷണിച്ചു കൊണ്ടിരിക്കാനാണല്ലോ ഗവേഷണം തൊഴിലായി എടുത്തിരിക്കുന്നവരുടെ വിധി. ആ കൂട്ടരുടെ ഒരു അനുഭവകഥ പറഞ്ഞുകൊണ്ട് ഈ ഓട്ടലേഖനം അവസാനിപ്പിക്കാം. ഫൈസർ കമ്പനി പുതിയൊരു കാർഡിയോ വാസ്കുലർ മരുന്ന് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഊർജിതപ്പെടാനും ശരീരത്തിൻ്റെ ചെന്നെത്താൻ ബുദ്ധിമുട്ടുള്ള ഓണങ്കേറ മൂലകളിലൊക്കെ രക്തയോട്ടം വരുത്താനും പല പരീക്ഷണങ്ങൾ കഴിഞ്ഞുണ്ടാക്കിയ കുറേ സാമ്പിളുകൾ വോളണ്ടിയർമാർക്ക് കൊടുത്തു. എറിഞ്ഞ കോഴി തക്കസ്ഥാനത്ത് കൊണ്ടോ എന്നറിയാൻ ഉന്നം പിഴച്ചു എന്ന് താമസിയാതെ മനസ്സിലായി. പരീക്ഷണം നിർത്തി കെട്ടുകെട്ടുമ്പോൾ പതിവായി ചെയ്യാറുള്ളതുപോലെ വിതരണം ചെയ്ത സാമ്പിളുകൾ മടക്കി വാങ്ങി. കുറേ എണ്ണം തിരിച്ചു കിട്ടിയില്ല. കളഞ്ഞു, കാണാതെ പോയി, ഒന്നും കൂടി തപ്പട്ടെ എന്നൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞു. കമ്പനിക്കാർ പിന്നെ അന്വേഷിക്കാനും പോയില്ല. പിന്നീടെപ്പോഴോ മടക്കി കൊടുക്കാത്തവരെല്ലാം പുരുഷന്മാരാണെന്നുള്ള കൗതുകകരമായ വസ്തുത പുറത്തു വന്നപ്പോൾ അതൊന്ന് ഗവേഷണം ചെയ്യണമല്ലോ എന്നായി കമ്പനി. പലരെയും ചോദ്യം ചെയ്ത കൂട്ടത്തിൽ പ്രായമായ ഒരപ്പച്ചൻ മാത്രം സത്യം തുറന്നു പറഞ്ഞു. അങ്ങനെയാണ് 150-ഓളം വർഷം പഴക്കമുള്ള ഫൈസർ അവരുടെ കമ്പനിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ലാഭമുണ്ടാക്കി കൊടുത്ത മരുന്ന് കണ്ടുപിടിക്കുന്നത്. വയാഗ്ര. മാലോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്തും നേർന്നുകൊണ്ട് പതുക്കെയാണേലും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കുമരകംകാരൻ.